നമ്മുടെ ഭാഗത്ത് തത്വവിജ്ഞാന ചക്രത്തിന്റെ അവസാനത്തോടെ സംഘടനാ നിർദ്ദേശിക്കുന്ന എല്ലാ അച്ഛനങ്ങൾക്കും സ്വാഗതം. എല്ലാ പുണ്യ സന്ദർഭം തുറന്നുകൊണ്ട് ആദ്യം ഗുരുവിനെ വർദ്ധിച്ചിട്ട് തുടങ്ങണം എന്നുള്ള ശാസ്ത്രം. എന്ത് ചെയ്താലും ആദ്യം ഈ വിദ്യ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുവിനെ തിരിഞ്ഞു. പിന്നെ നമ്മളെന്താ കുറച്ച് തലയിരിക്കും അവസാനത്തോടുക. ഗുരു പരമ്പരയുടെ കാരുണ്യമില്ലാതെ ഇതൊന്നും തന്നെ ഒരു ആധ്യാത്മികം വേണ്ട ഭൗതികമായാൽ പോലും ഒരു ഗുരുവില്ലാതെ നമുക്ക് ആ വിദ്യ കരസ്ഥമാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ യുവാവ് മെഡിക്കൽ പഠിച്ചാൽ എഞ്ചിനീയറിംഗ് എന്തൊരു കാര്യമെങ്കിലും അവിടെ ഒരു യൂണിവേഴ്സിറ്റിക്ക് പോകണം. അവിടെ യോഗ്യത നേടിയ ചില അധ്യാപകർക്കൊക്കെ ഗുരുവിനോട് പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ആധ്യാത്മികം. നമ്മളെല്ലാവരും ഈ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ടാവും, മാതാ പിത ഗുരു ദൈവം അല്ലെ? പറഞ്ഞു 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 കേട്ടിട്ടുണ്ടാവും, ഒത്തിരി പറയാം. പക്ഷേ പലപ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ പറയാം. അതെ പറയും മാതാ പിത ഗുരു ഈ പത്ത് നാമസങ്കീർത്തനമെല്ലാം കഴിക്കാനും പഴയ ആൾക്കാരൊക്കെ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പിന്നെ ഓരോ സംഘടനക്കാരും അത് പറഞ്ഞു വന്നപ്പോ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പദവീടെ ഹരശബ്ദോ മഹാദേവ സ്വാമിയെ ജനമിക്കട്ട ഓരോ പദവീശ്വരിയെ എന്തെല്ലാം നമ്മൾ എല്ലാം അന്ന് അങ്ങനെ മാറി 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 അതിന്റെ പവിത്രത കാലക്രമേണ എന്തായി? അപ്പൊ ഇന്നലെ ഞാൻ വിഷ്ണുവിന്റെ കാര്യം പകുതി പറഞ്ഞു നോക്കി. എല്ലാവരെ ഒരാൾ ഇറങ്ങിപ്പോകാൻ എനിക്ക് ചോദിച്ചു വിഷ്ണുവിനെ പകുതി വെച്ചിട്ടുള്ളത് അപ്പൊ പരശുര ഈ പൊതു കേരളത്തിനെ ആർക്ക് കൊടുത്തു? എട്ട് ഗ്രാമ കുടുംബക്കാർക്ക് കൊടുത്തു. സന്തോഷമായി നിങ്ങളിൽ നിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് ആ എട്ട് ഇല്ലക്കാരാണ് യന്ത്രാത്തി വട്ടത്തിരി വട്ടത്തിരിപ്പാട് നമ്പൂതിരി നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞ് എഴുത്തിരിപ്പാ. ഇവരെ എഴുതിച്ചു പലരും പറഞ്ഞു നാളെ എന്തെങ്കിലും ക്ഷത്രിയൻ കാരണമോ മറ്റു ആൾക്കാരും കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ മന്ത്രവും പറഞ്ഞ് ജപിച്ചാൽ മതി, ഞാൻ വന്ന് നിങ്ങളെ കാത്തുകൊള്ളാം എന്ന് വാക്കുകൊടുത്തു. പക്ഷേ ഫലഭിഷ്ഠിതമായ കേരളം ഇവിടെ ഒന്നിന്റെ ആവശ്യമില്ല. എല്ലാ വിഭവങ്ങളായി എന്ത് പേര് കൊണ്ടുപോയി കേരളത്തിൽ കളിച്ചിരുന്നാലും നല്ല അത്ര നല്ലതാണ്. അപ്പോ ഇവരെല്ലാം 12 വർഷത്തിൽ ഒരിക്കൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കൂടുന്ന ഒരു പതിവുണ്ടായി. ആർക്ക്? ഈ 8 ഗ്രാമങ്ങൾക്ക്. അങ്ങനെ ഒരു സമയം കൂടിയപ്പോ അവർ തീരുമാനിച്ചു നമുക്ക് ഈ മന്ത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പരശുരാമൻ തന്ന മന്ത്രം ശരിയാണോ ഇല്ലേ എന്ന് ടെസ്റ്റ് തൃശ്ശൂരാണ് മന്ത്രം ടെസ്റ്റ് ചെയ്യാമില്ല. അപ്പൊ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കൂടിയതെല്ലാം മന്ത്രം ജനിക്കുകയും പരശുരാമൻ പ്രത്യക്ഷമാവുകയും പരശുരാമത്തോട് ചെല്ലുന്നതായിരുന്നു. നിങ്ങൾ മന്ത്രവും ടെസ്റ്റ് ചെയ്യുക. പരശുരാമൻ ദേഷ്യത്തോട് കേരളീയരെ അന്ന് പരശുരാമൻ ശമിച്ചു. നിങ്ങൾ ധർമ്മം നശിച്ചു പോകും. കാരണം എന്താണ്? എല്ലാ ഉള്ളതിന്റെ അഹങ്കാരം അത് നമ്മൾ ഒന്നുമില്ലേ பற்றி கூறுகிறார். அப்ப இரண்டாம் பரிசுதாரிய காரியம் வேணும். சாத்தான அபய பிராப்த பரிசுதான எல்லா சொந்தம் வருஷம் கிட்டிருந்த பழங்களும் பச்சக்கரையும் காரணமும் நவரத்னம் சொர்ணம் கையில் எல்லாம் அது ஆத்தியந்த குஷி கழிந்தால் கொண்டு போய் விஷ்ணுவின் சமர்ப்பிச்சு சமர்ப்பிச்சு கழிந்தால் ஆசவுதான் உங்களை சாபத்தில் இருந்து அதாவது விஷ்ணு பூஜா பறந்து 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 பிடித்தால் விஷ்ணு இனி ஒரு 10-25 வருஷம் கூட கழிந்தால் அது நீ பூஜையாக அதுபோன்ற நம்மளுக்கு அறிவுறுத்த எல்லா பச்சக்கரையும் மரங்களும் தானியம் சொர்ணம் வஸ்திரம் எந்தெல்லாம் நம்மளை வீட்டில் இருக்கோ அதெல்லாம் ஆசிரியர்கள் கிருஷ்ணன் வச்சிட்டு அந்த ஆத்தியம் கஷ்டம் எடுக்கிறது மாதிரியான கிருஷ்ணனை கண்டு பிரசாதமாய் அது சீகரிச்சு பிரசாதே சர்வதுக்காக எல்லாவித துக்கத்தினையும் இல்லாதிருந்த கழிவு என்கிறது பிரசாதம். குருவாயூர் சொன்னாலே நம்பத்தி போய் சங்கம் இருக்கும் அதற்கு கூறி கூறு மோஷம் பிரசாதம் தெய்வத்தினுடைய கிருபையாகும். அப்போ கழிவு பிரசாதமானது கழிக்கணும் பகவத்கீத அதுல ஒரு பெரிய ஒரு அக்ஷரம் ஒரு வாக்கம் சொல்லிட்டு பாரதத்தில் 800 பகவான் பகவான் அனுபவாரு அறிவாளர்கள் அனுபவாரத்தை ஜீவை செய்யும் ஒரு பேட்டன் எடுத்து வச்சு இது பேட்டன் எடுத்து வைக்காதது கொண்டு ஒவ்வொரு அப்போ மத்திய கலப்பு இல்ல கட்சியில் ஒன்று பரம்பரையில் வருவது மாத்திரம் சேகரித்து செய்தது கொண்டா ஆகியது செய்தா செய்து எத்தனை பேர் பகவத்கீதா என்ன இது இங்கிலீஷ் பகவத்கீதா அப்போ செல்லத்தை ஹரிகிருஷ்ணன் பறை ஆக்டி சொன்னி பார்த்து வந்துட்டேன் நீ விஷ்ணு பூஜை என்ன விஷ்ணு பூஜை ஆகி அதுபோல ஒரு ஆக்டிவிட்டிஸ் எடுத்த அமெரிக்கா சமுதாயத்தை அங்கே ஒரு புதிய ஆக்டிவிட்டிஸ் அயால் வீட்டில் கொண்டு போய் ஆக்டிவிட்டிஸ் அப்போ பிரசாதம் ஏ ரூபத்தில் இருந்தோ அது எங்கே உபயோகிக்கலாம் என்று மட்டும் உபயோகிக்கிறேன். അങ്ങനെ ഏതെല്ലാം ഭക്ഷണം നമ്മൾ നമുക്കുള്ള ധാന്യവും വസ്ത്രവും ഭയവും പച്ചക്കറി ഉള്ള സർവ്വവും ദൈവത്തിന് സമർപ്പിക്കുമോ ആ കൊല്ലം നമ്മൾ എഴുതി രക്ഷപ്പെടും. ആ പരശുരാമന്റെ ശാപത്തിന് അത് ആ കൊല്ലം ചെയ്തില്ലെങ്കിൽ പരശുരാമന്റെ ശാപം വന്ന് ധർമ്മശുചി ഭവിഷ്യത്തി ഭൂമിയിൽ ധർമ്മം அது ஒருபாடு பதிப்ப மாத்திரமே இல்லை. அப்போ பாசம் வந்தது மாதா பிதா வளரே ஒரு குட்டி ஜெயிச்சு கழிச்சா ஒரு வலிய சைன்ஸ் தரம் ஆத்திய கட்டில் காரணம் அமையா இது ஒரு அதிசயம் தான். ஒரு பசு குட்டினை பிரசவித்தார் பிடாவினை பிரசவித்தார் அது கழிந்த அம்மா பசுவினை கொண்டு போய் 100 பசுக்களின் இடையில் கட்டி வச்சால் ஈ புஞ்சி கட்டு தொடர்ந்தால் கரெக்ட் எவ்வளவு ஓடி போகும். இது பிரகிருத பாஷை கடன் அம்மையில தியாகத்தின் ஒரு பிரத்யேக ஒரு
ഒരു കൊടുപ്പിച്ചു. കാരണം നമ്മളത്ര യാത്ര ചെയ്തു ചിലപ്പോൾ നമ്മളത് തീർത്ഥാടനത്തെ പോകുമ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ തീർത്ഥാടനം പോയി ഒരാളുടെ ട്രെയിനിൽ ചുറ്റി ട്രെയിനിൽ ചുറ്റി അവിടെ പോയി ഇവിടെ കണ്ട് വെള്ളത്തിലെല്ലാം തളർന്ന് തിരിച്ചു വരുന്ന പറ്റിപ്പെട്ടു. പനി എല്ലാം വീട്ടിൽ ജീവിച്ച് തളർന്ന് വരുമ്പോ ആ ചേട്ടനെ ഒരു ഗുളിക എടുത്തിട്ട് കഴിച്ചു പോകണം. ബാലയെല്ലാം ആ ഗുളിക ഇട്ടിട്ട് നേരെ അടുത്ത അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് അത്രയും സ്ഥാനം കൊടുത്തിരിക്കുമ്പോ ഇന്ന് ശരിയറിയാതെ സ്ത്രീകൾക്ക് അങ്ങനെ നമ്മുടെ ജീവിതം മാത്രം അവരൊരു പ്രത്യേക സ്ഥാനമാണ് കൊടുത്തിച്ചു. അവരെ നീ പോലെ കാത്തു സൂക്ഷിക്കണം എന്നാ പറയും. ഭഗവത്ഗീതയിൽ എല്ലാ മൂന്ന് തരത്തിലും രജോഗുണം സത്വഗുണം തമോഗുണം എല്ലാം നമ്മുടെ ഭക്ഷണം മൂന്ന് ഗുണത്തിലുണ്ട്, സംഭാഷണം മൂന്ന് ഗുണത്തിലുണ്ട്, വസ്ത്രധാരണം മൂന്ന് ഗുണത്തിൽ, എല്ലാ മൂന്ന് ഗുണത്തിലും എല്ലാം ഏതെട്ടാലും അതിനെ മൂന്ന് ഗുണത്തിൽ സമർപ്പിക്കാറ്. സാത്വികമായ ഭക്ഷണം, ഇതമായ ഇതമായ എല്ലാ മനസ്സിൽ നിറയുന്ന പണ്ടത്തെ ഭക്ഷണം കഴിച്ചാല് അത് ഉത്പാദിച്ചാൽ വളരെ മനോഹരമായ അത് ഭംഗിയാക്കിയ അങ്ങനെ അലങ്കരിച്ച് നമുക്ക് വിളമ്പിച്ച് മാത്രമല്ല ആ ഭക്ഷണത്തിന് ഒരു മണവും. നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ കണ്ട് തിരിച്ചു വരുമ്പോ വീട്ടിൽ അമ്മേനെ പരുമ്പോ നാളോ വെച്ചാൽ വീട്ടിന്റെ മാതാപിതാക്കളെയേ എന്തുണ്ടാക്കാൻ ഇപ്പൊ പല ഭൂമിക്കകത്ത് സ്ഥലമാണ് മിതമായ സാത്വിക ഭക്ഷണം പിന്നെ കടി അത് സ്വഭാവം പോലെ രജോഗുണം. പിന്നെ തമോഗുണം പഴകിയ ജീവനിച്ച വസ്ത്രം ഭാര്യയിൽ ഭർത്താവ് രണ്ടുപേരും ഓഫീസിൽ പോവാണ് ഫ്രിഡ്ജ് തുറന്നാലും മൺഡേ ഉണ്ടാക്കിയിട്ട് മൺഡേ ഉണ്ടാക്കി അതെന്ത് ചൂടാക്കിയാൽ അതെല്ലാം ഏത് ഗുണത്തിലാണ് പഴകിയ ഭക്ഷണം ചൂടാക്കി ചൂടാക്കി. പിന്നെ അവരുടെ സ്വഭാവം പോലെ ഭക്ഷണം മൂന്ന് തരത്തിൽ, വസ്ത്രവും മൂന്ന് തരത്തിലാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാലും പഴയ അത് ഏത് മതത്തിന്റെ ഗുരുക്കന്മാരായാലും അവരുടെ വസ്ത്രധാരണ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ വസ്ത്രം, യേശുദേവന്റെ വസ്ത്രം, ഇവരൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കൂ. ഒരു വസ്ത്രത്തിന്റെ വീട്ടിലെടുത്തിരിക്കുന്ന ആൾക്കാരെ ഒരു അവർ കടന്നു പോകുമ്പോൾ ഇവരെല്ലാവരും പുറത്ത് നോക്കി തുടങ്ങി വസ്ത്രം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊരു സൈക്കോളജിക്കൽ ദേഹത്തിൽ വസ്ത്രം കൂടുമ്പോ മനസ്സിൽ വെപ്പിച്ചാടാൻ ഒന്ന് ആലോചിക്കും. മനസ്സിലായോ? നമ്മൾ തുണി വേഗത്ത് കൂടുമ്പോ മനസ്സെന്ത് ചെയ്യും? എടുത്തിട്ടാണ്, പെട്ടെന്ന് എടുത്തിട്ടാണ്, റൈറ്റ്? ഒക്കെ പിടിച്ചു വസ്ത്രം കുറയുമ്പോഴും മനസ്സിൽ എന്താണ്? എടുത്തിട്ടാട്ടവും ഒന്നും ആലോചിക്കാതെ തീരുമാനം. വസ്ത്രത്തിന് ഇൻഫ്ലുവൻസ്, ഭക്ഷണത്തിന് ഇൻഫ്ലുവൻസ്, എല്ലാത്തിനും ഇൻഫ്ലുവൻസ്. അത്രയും കാരണമാണ് ശാസ്ത്രങ്ങൾ. ജനിച്ച കുഞ്ഞിന്റെടുത്ത് മകൻ ഇത് നിന്റെ അമ്മയാണ് എന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് അറിയാതെ പല കല്ലുമാർ അമ്മയെ കയ്യിൽ വരുമ്പോ അതിനെ മനസ്സിലായി. പ്രകൃതിയുടെ ഒരു ഭാഷയാണ്. അപ്പൊ 5 വയസ്സ് അമ്മയുടെ ഉത്തരവാദിത്തമാണ് കുട്ടിയെ വളർത്താൻ. പച്ച വർഷം 5 വയസ്സ് അത് എന്ത് ചെയ്താലും 5 വയസ്സ് കഴിഞ്ഞാൽ മാതാ പിത കുട്ടിയാരെയോ പിതാവിന്റെ ദശവർഷി 5 മുതൽ 15 വരെ അതൊക്കെ ഒന്ന് കർഷകമല്ല അതിനെ വന്നിരിക്കെ കുറച്ച് അഞ്ചിൽ എന്ത് വളർത്തിയെടുക്കും? പതിനഞ്ചിലഴിഞ്ഞാൽ അവൻ നമ്മുടെ സുഹൃത്തും, 28 കഴിഞ്ഞാൽ അവൻ നമ്മുടെ യജമാനനുമാണ്. പതിനഞ്ചിലായിട്ട് മന്ദബുദ്ധിയുള്ളവർ ഉപദേശിക്കാനേ പാടില്ല. എല്ലാ ഉപദേശവും പതിനഞ്ച് മുമ്പേ നിൽക്കണം. പതിനഞ്ചിന് ശേഷം ഉപദേശിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി വിഭജിക്കാനുള്ള ടെൻഷൻ ഇല്ല. അവരെ സുഹൃത്തുക്കളാണ് എത്ര പേര് സംഭവിക്കുന്നു, പിന്നെ അവരുടെ 25 കഴിഞ്ഞാൽ അവർ നമ്മുടെ യജമാനാണ്. അവരെ ചോദിച്ചു മോനെ ഞാൻ പോയി വരാം, അടുത്ത് വരാൻ ഇല്ലേ. ആ ഒരു അവസ്ഥയാണ് പഞ്ചവർഷം കാരണം ദശവർഷം. അപ്പോ മാതാ മാതാ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഗുരുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഗുരു നിഷ്പക്ഷമായി ഒരുത്തന്റെ നന്മകൾ എന്തൊക്കെയാണ്, ദോഷം എന്തൊക്കെയാണ് ടീച്ചർ എന്താക്കും, അത് മാതാപിതാക്കൾക്ക് പറയാൻ പറ്റില്ല. എന്തെല്ലാമാണെങ്കിൽ സ്വന്തം മകനല്ലേ, അതിനവർ തെറ്റിദ്ധാരണ പറ്റുമോ, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ആ ഗുരുവിനെ ഏൽപ്പിക്കുന്നത് ഗുരു നിഷ്പക്ഷമായ അവരുടെ നന്മകളും തിന്മകളും തിരിച്ചറിഞ്ഞു എങ്ങനെ അവരെ പഠിപ്പിക്കണമോ പഠിച്ച് വാർത്തെടുത്ത് ദൈവത്തിന്റെ നിർപ്പാദത്തിലോട്ട് മാതാ പിത ഗുരു ദൈവം. അപ്പൊ സ്വാതന്ത്ര്യം എന്താ പറയുന്നത്, എങ്ങനെ ഭൗതിക തലത്തിൽ ഒരാൾക്ക് അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ അനാഥൻ എന്ന് പറയുന്നു, അതേപോലെ ഭാഗവതം പറയുന്നു ആധ്യാത്മിക ഗുരു ഇല്ലെങ്കിൽ അയാൾ ആരാണ്, വഴി നടത്തി കൊടുത്തുപോലെ. ഞാൻ ഡോക്ടറാണ്, ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു, ഞാൻ ഒരു ജീവിതത്തിൽ കഴിഞ്ഞിട്ട് റോട്ടീനിൽ പഠിച്ചു, ഞാൻ ചികിത്സയില്ലാത്ത ആരെങ്കിലും പോയി എന്തായാലും കാണിച്ചു ഇല്ല. അതേപോലെ ആധ്യാത്മികതയും ചിലർ പറയുന്നു ആദ്യത്തെ ദിവസം ഇത് പറഞ്ഞു തുടങ്ങിയിട്ടതാണ്, പക്ഷെ സാഹചര്യം കിട്ടിയില്ല. ഏത് ഭക്തിയിലാണ് സ്വാമി ഇദ്ദേഹം ഹരേകൃഷ്ണ സംസ്ഥാനത്തിന്റെ താമരാചാര്യ കൽക്കട്ടയിൽ വലിയ ഒരു ജമീന്ദാർ കുടുംബം എന്ന് തന്നെ പറയാം. തുണിക്കച്ചവർ ഇന്നും നിങ്ങൾ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ ഉൾഷാഗംഗ എന്ന് പറയുന്ന സ്ഥലത്തിൽ അതവരുടെ അവിടെ തമിഴ്നാട്ടിൽ കമ്മ്യൂണിറ്റി ചെയ്ത ചില കേരളത്തിലായത് ഒരു കമ്മ്യൂണിറ്റി പറയുന്നത്. അതുപോലെ അവർക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഈ തെരുവ് മുഴുവനും ഈ കുടുംബക്കാർക്ക് സ്വന്തമാണ്. കാരണം അത്രയും നല്ല പ്രൗഢിയായി നല്ല ഒരു നിലയിൽ വാഴുന്ന ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ പ്രഭുപാദ സ്വാമികൾ. ഇദ്ദേഹം കോളേജിൽ പഠിച്ചപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കൊല്ലം ശൂന്യമായി രണ്ടുപേരുടെ കോളേജിലാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കൊല്ലം ശൂന്യമായിട്ട് പഠിച്ച് അന്ന് അങ്ങനത്തെ പോയിട്ട് ഇങ്ങനെ പഠിക്കാൻ കോളേജിലൊക്കെ പഠിക്കാൻ കാരണം 10-ാം ക്ലാസ് വെച്ച ബാങ്ക് മാനേജർ ചോദിച്ചു അന്ന് കാലത്ത്. അന്ന് വലിയ പഠിക്കും അതാണ് സംഭവം. അപ്പൊ അന്ന് കോളേജിലൊക്കെ ചെന്ന് പഠിക്കാനുള്ള ഒരു കാര്യം ബ്രിട്ടീഷുകാരുടെ ഭരണകാലം. അപ്പൊ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കൊല്ലത്തെ ശൂന്യതാണ്. ആ ഇന്ത്യൻ നാഷണൽ ആർമിയിലായിട്ട് പ്രവർത്തനത്തിലൊക്കെ പ്രഭുപാദ കൂടെ ഉണ്ടായത് അങ്ങനെ തന്റെ 22-ാമത്തെ വയസ്സിൽ സുഹൃത്തു പറഞ്ഞ ഒരു കന്യാസി നാട്ടിൽ വന്നിട്ടുണ്ട്, നീ കാണാമോ എന്ന് പറഞ്ഞപ്പോ ഓ കന്യാസിമാരൊന്നും നമ്മൾ ശരിയാവില്ല, എന്തെങ്കിലും മനുഷ്യർക്ക് മനസ്സിലാവാത്ത പത്രം തിരിക്കും ഇല്ലേ, നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ ആവശ്യം എന്താണ് സ്വാമി. കാരണം ബ്രിട്ടീഷിനെ ക്രമീകരണം കാരണം പ്രഭുപാദ സ്വാമികൾ 2-ാം ലോകയുദ്ധം കണ്ടിച്ചു. അന്ന് കൽക്കട്ട 20 ദിവസം ബ്ലാക്ക് ഔട്ട് ആയി. ബ്ലാക്ക് ഔട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ഇല്ല, ഒന്നുമില്ല, വീട്ടിൽ ആരും പുറത്തു വരാൻ പാടില്ല. അന്ന് ജാക്കാരിവരെല്ലാം വന്നിട്ട് ബോംബിട്ട് വന്നിട്ട് കൽക്കട്ടയിൽ ഇല്ല. അപ്പോഴായി മതം തിരഞ്ഞെടുത്ത ഇന്ത്യയിൽ നിന്ന് ആ ഒരു മനസ്സിൽ ചിത്രീകരിച്ച് നോക്കൂ, 20 ദിവസമായിട്ട് വീട്ടിൽ ആരും പുറത്തു പോകാൻ പാടില്ല. പ്രഭുപാദ കണ്ണൂരെ നോക്കിയപ്പോ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, 3-4 ദിവസം കഴിയുമ്പോ ട്രെയിനിൽ വന്ന് ഭക്ഷണം കൂടി കിട്ടു. ആ ഒരു സമയം വീട്ടുകാരെല്ലാം ഓടിച്ചെന്ന് അത് വാഴിട്ട് അങ്ങനെ പ്രഭുപാദ കണ്ണൂരെ ഒരു 8-9 വയസ്സുള്ള കുട്ടി
ഓടിച്ച ഭക്ഷണം കൂടി എടുത്തിട്ട് വീട്ടിൽ വരുമ്പോ ബോംബ് വീണ കുട്ടിയുടെ ശേഖരം
അവരെയൊക്കെ രാജ്യസ്നേഹം എന്താണ്? നമ്മുടെ രാജ്യസ്നേഹം കുട്ടികൾ പക്ഷേ അവരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ വലിയ രാജ്യം. അപ്പോ ആ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ അന്യായിയായി അതിതീവ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടു വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ടുണ്ട്. നിർബന്ധിച്ച ഉദ്ദേശം ആ സന്യാസിയെ കാണാൻ പോയി. കാണാൻ പോയപ്പോ ആ സന്യാസി എടുത്ത ഉടനെ സാധിച്ചു. ഈ ചൈതന്യ മഹാപ്രഭു പാദം ദിവസം പറഞ്ഞിട്ട് ഇവിടെ കാര്യം നടക്കില്ല. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം. ബാക്കി സഖിച്ചു ക്ഷമയോടെ കേട്ട ആ ഗുരു എന്ന് പറഞ്ഞ് പിന്നീട് സ്വാതന്ത്ര്യം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യമായ സ്വാതന്ത്ര്യം, ഒന്ന് ഉള്ളിലുള്ള സ്വാതന്ത്ര്യം. നീ സംസാരിക്കുന്നത് ബാഹ്യമായ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ്, പക്ഷെ ഉള്ളിൽ കാമത്തിനും ക്രോധത്തിനും മനുഷ്യരും എന്തുണ്ട്? അവൻ ഓരോരുത്തരും ഉള്ളുകൊണ്ട് മാറാതെ യുദ്ധമൊന്നും നിൽക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. ഇന്ന് അവരെ ശത്രുക്കളാണ്, അവരെ കഴിക്കൊണ്ടിരിക്കും. നാളെ ഏറെ ശത്രുക്കൾ അവരെ അനുഭവിക്കും. അതിനെടുക്കുമ്പോ നീയൊരു ശത്രു വരും. അതാണ് ഇപ്പോഴും റിസർച്ച് സ്കോളർ പറയുന്നത്, മുസ്ലിംസോ യൂറോപ്യസോ ബ്രിട്ടീഷസോ ഭാരതത്തിനെ നശിപ്പിച്ചതിനേക്കാൾ അധികം നാട്ടം ആരാ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ മന്ത്രിമാരുണ്ടാക്കി. അവര് പഠിച്ച നല്ല നല്ല ആരുണ്ടാക്കി, ഡാം ഉണ്ടാക്കി, ഊരുകൾ ഉണ്ടാക്കി, കെട്ടിടം ഉണ്ടാക്കി, ഇന്നും ഇന്ത്യയിലുള്ള മോണ്ടിനെന്റ് എല്ലാം ആരുണ്ടാക്കിയതാണ്? ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കി. നമ്മളവരെ ഉണ്ടാക്കിയ പല തിരിച്ചുവരുന്നതാണ്. അവരെ നശിപ്പിച്ചതിനേക്കാളും അധികം നാശം ഇവർ ഉണ്ടാക്കിയതാണ്. ആ ഗുരു പ്രഭാകരൻ പറഞ്ഞു, ഉള്ളുകൊണ്ട് മാറാതെ ഇവ പോയാൽ അവ പോയാൽ യുദ്ധം ചെയ്യാനുള്ള പ്രവണത ആദ്യം മാറ്റണം എന്നത് സത്യമാണ്. ഞാൻ ഒരു രാജ്യത്തെ എടുത്തു പറഞ്ഞില്ല, ഒരു രാജ്യത്തിൽ നടന്നു രണ്ട് മതസ്ഥരുണ്ടായി. ഈ രണ്ട് അമേരിക്കൻ രണ്ട് മതസ്ഥരും കൂടെ ചേർന്ന് മൈനോറിറ്റിയായിരുന്ന ഒരു മതത്തിനെ അടിച്ചു. ആ ശത്രു പോയപ്പോ ഈ രണ്ട് മതത്തിൽ തമ്മിലായിരുന്നു ഒന്ന് ചെയ്തു. അപ്പൊ രണ്ടും പോയപ്പോ ഈ മതത്തിനകത്ത് മൂന്ന് വിഭാഗമായി അത് തമ്മിലെടുക്കാറുണ്ട്. മനസ്സിലായോ? മനുഷ്യന്റെ ഉള്ളിൽ യുദ്ധം ചെയ്യാനുള്ള പ്രവണതമാണ് നിനക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് പറഞ്ഞു. 22 വയസ്സ് ചെറുപ്പക്കാരനായ പ്രഭുപാദകൾ കലക്കെടുത്തത് എത്രയോ മനസ്സിലാക്കുക. അദ്ദേഹം ആലോചിക്കും, പക്ഷെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിൽ വിട്ടു മാറിയില്ല. അത് കിട്ടാതെ പക്ഷെ ആലോചിച്ചാലോചിച്ചു 11 കൊല്ലം ആലോചിച്ചു. പിന്നെ അദ്ദേഹം മനസ്സിലായി സ്വാമിജി പറഞ്ഞ വിശേഷ അങ്ങനെ സ്വാമിജിയെ കണ്ട് മന്ത്രനിക്ഷേപം ആ സ്വാമിജി പ്രതിപാദകർ പറഞ്ഞു, നിനക്ക് എപ്പോഴെങ്കിലും അല്പം പണവും സമയം കിട്ടിയാൽ നീ ഭാരതം പ്രചരിപ്പിക്കണം. ഇത് മാത്രമാണ് മനുഷ്യശേഷിയുള്ള ഒരേ ഒരു മാറ്റത്തിനുള്ള കാരണം. അബ്ദുൾ കലാം, എ പി ജെ അബ്ദുൾ കലാമിന്റെ വിംഗ്സ് ഓഫ് ഫയർ അതിനകത്ത് അദ്ദേഹം ശരിക്കും ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 11 മക്കളാണ്. അബ്ദുൾ കലാം ഉൾപ്പെടെ അച്ഛൻ 11 മക്കളാണ്. അമ്മ കൂലിപ്പണിക്ക് പോകും, അച്ഛൻ കൃഷി കൂലിപ്പണിയിലേക്ക് പോകുന്ന വളരെ ഭാരതീയം പിടിച്ച ഒരു ഭീതിയല്ല താഴെ ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബം. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ രാത്രി മക്കളെല്ലാം ഇരിക്കും, ഈ അടുത്ത ശുചിയല്ല 11 മക്കളല്ല. അപ്പൊ അമ്മ എല്ലാത്തിന്റെ ചപ്പാത്തി ദോശയ്ക്ക് ഓരോ കിലോ നല്ല ഒരു തടിയും ചപ്പാത്തി, കാരണം ഇതിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത 11 പേർക്ക് ഉണ്ടാക്കട്ടെ. അപ്പൊ അതിന് ശീലിച്ചു വരുന്നത് കൊണ്ട് തടിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കാലം ഒന്ന് ഇതാവും ഒരാഴ്ച തിന്നണം. അങ്ങനത്തെ ഒരു കാലം. അപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, കരിഞ്ഞി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഉണ്ടെങ്കിൽ ആ കരിഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്, കരിഞ്ഞ് ഞാൻ കഴിച്ചോളാം പറഞ്ഞു കരിഞ്ഞു തരുന്നതിനായി. അപ്പൊ മക്കളത്തിൽ അച്ഛന് കരിഞ്ഞത് ഇഷ്ടമാണ്, കരിഞ്ഞ തൊഴിലാളി. പിന്നെ ഒരു ദിവസം ചായക്കടയിൽ പോയപ്പോ ഈ അച്ഛന്റെ അല്പം കഴിഞ്ഞപ്പോ ഈ രജിസ്റ്റർ പറഞ്ഞ എനിക്കാണ് നല്ലതുണ്ട്. അപ്പൊ അപ്പൂക്കളാണ് അത് എട്ടോ ഒമ്പതോ അച്ഛനെടുത്ത് ചോദിക്കാം. അച്ഛനെ പറയും വീട്ടിലെ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞ ചോദിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു മല അപ്പൂക്കളാണെന്ന് അമ്മ ഒരുപാട് ക്ഷീണിച്ചു വന്ന് നമുക്ക് ഉണ്ടാക്കി ചെയ്യുക. കരിഞ്ഞ ചപ്പാത്തി കഴിക്കാൻ എനിക്കൊന്നും അസോദിക്കില്ല, പക്ഷെ ഞാൻ ഒരു കരിഞ്ഞ വാക്ക് പറഞ്ഞു പോയാൽ അത് അവരുടെ ഹൃദയത്തിൽ സാക്ഷിക്കുന്നു. ഇത് അദ്ദേഹം ലൈഫ് ലോങ് ഒരു ഗുണപാഠമായി എടുത്തിട്ട് ജീവിതത്തിൽ അദ്ദേഹം ആരെയും ഒരു വാക്ക് പോലും മോശമായി സംസാരിച്ചു. അത് പ്രഭുപാദ സ്വാമികളെടുത്ത് ഗുരു പറഞ്ഞു എന്തെങ്കിലും അല്പം പണവും സമയം കിട്ടുമെങ്കിലും ഭാരത ധർമ്മം പ്രചരിപ്പിക്കൂ, ഇത് മാത്രമേ ഒരു മനുഷ്യന്റെ ഉള്ളിൽ മാറ്റം വരുത്താനുള്ള ഒരു കഴിവുള്ളൂ. മനുഷ്യൻ മാറാതെ പുറത്ത് എത്ര യുദ്ധം ചെയ്യുന്നതിന് എന്ത് പ്രയോജനം, ഉള്ളിൽ ജയിക്കണം. അതിനുശേഷം പ്രഭുപാദുള്ള സമയം മുഴുവൻ ഇതിന് വേണ്ടി ചെലവാക്കുക. ഇങ്ങനെ ഒരു വിവാദം കഴിച്ചു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ വീട്ടിൽ നാല് പേര് അഞ്ചു പേര് ഇവരൊക്കെ വിളിച്ച് ബുധനാഴ്ച വെള്ളിയായിരുന്നു രണ്ട് ദിവസം വീട്ടിൽ പാർലമെന്റ് വലിയ കലാഹീനാണ്. പൈസക്കൊന്നും യാതൊരു കുറവുമില്ല, നല്ല പണമുള്ള രൂപത്തിൽ ജനിച്ചത്. അപ്പൊ രണ്ട് പേര് മൂന്ന് പേരൊക്കെ വന്ന് അതിന് സത്യത്തിനകത്ത് നോക്കാം. പതിപ്പഴയിലേ നമ്മളൊന്നിരിക്കില്ല. അന്ന് പ്രഭുപാദം തുടങ്ങിയ കാലത്ത് സത്യത്തിന് എത്ര പേര് വരും? രണ്ടാണ് മൂന്നാണ്. അപ്പൊ പ്രഭുപാദന്റെ മകൻ ഓടി വന്ന് അച്ഛന്റെ മടിയിൽ ഇരിക്കുമ്പോ അമ്മ വന്നിട്ട് ആ മോനെ വലിച്ചോണ്ട് പോകും വീട്ടിൽ ഒരുപാട് നോക്കിയിട്ടുണ്ട്. കാരണം ബാലിക്കന്റെ ജനതരത്തിലായി. അപ്പൊ ഇദ്ദേഹത്തെ സമസ്കൃതത്തിലാണ് ഈ പുസ്തകങ്ങളെല്ലാം ഉള്ളത്, ഇന്നത്തെ വാക്കുകളിൽ മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത് അസൂയ മാത്രം. വെറും രണ്ടും മൂന്നും മണിക്കൂർ മാത്രം ഉറങ്ങി അങ്ങനെ താഴുകൾ എഴുതി വെച്ചിട്ട് പേപ്പർ ഇങ്ങനെ എഴുതി പണ്ട് പണ്ടിലായിട്ട് ഒരു മൂന്ന് കൊല്ലത്തിന്റെ പ്രയത്നം അദ്ദേഹം എഴുതി വെച്ചു. ഒരു ദിവസം വിധി വന്നപ്പോ ഈ പേപ്പർ ബാല്യം ചോദിച്ചു മൂന്ന് കൊല്ലായിട്ട് എഴുതി അത് വളരെ കൂടിയടിക്കറിഞ്ഞ പഴയ പേപ്പറായിരുന്നു. പഴയ പേപ്പറുകാരൻ എടുത്ത് നിസാരമായി കൊത്തി എത്ര നൂലില്ല സായം പറഞ്ഞു. പേപ്പർ ചോദിച്ചു നിനക്ക് ചായ തരണം ഞാനത് ഭാര്യ പറഞ്ഞു നിങ്ങളെക്കൊണ്ട് എന്ത് തരും ചായ മതി. അന്ന് ഇദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു ഇനി ശരിയാകും സന്യാസം. അപ്പൊ നല്ല നേരത്തെ കഴിഞ്ഞു സന്യാസം എടുക്കാതെ തീരുമാനിച്ചു. എന്നിട്ടും പ്രതീക്ഷയില്ല ഉള്ള സമ്പത്തെല്ലാം വിറ്റ് 1960 30,000 രൂപ ഭാര്യ കഴിയും. പറഞ്ഞിട്ട് പല കോടികളാണ് ഭാര്യ കഴിഞ്ഞിട്ട് ഇദ്ദേഹം പുതുത്ത വർഷത്തോടുകൂടി ഭാര്യ അന്വേഷിക്കാനോ കാശ്മീർ ഇദ്ദേഹം ഇത്രയും വലിയ ജമീന്ദാർ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഭിക്ഷാടനമായി ഭിക്ഷക്കാരനായി എഴുതി ഇറങ്ങി ഭിക്ഷയെടുത്തിയെടുത്ത് കിട്ടിയ പണം കൊണ്ട് ഭാഗവതം ചെയ്യുക. അങ്ങനെ ഒരു ദിവസം റോഡിൽ ചാക്കിയും ഒരു കാറയച്ചി കുത്തി മലർത്തിയിട്ട് ചോരയും ഒഴുകി തിരിഞ്ഞ് 4 മണിക്കൂർ ആരുടെയും നടക്കാറില്ല. അമേരിക്കയിൽ കപ്പലിൽ പോകുമ്പോ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. മരണത്തിന്റെ നിർദ്ദേശം ഹാർട്ട് അറ്റാക്ക് വന്നവരാണെന്നുണ്ടോ? കറണ്ടിന് ഷോക്ക് അടിച്ച ആരെങ്കിലുമുണ്ടോ? എത്ര ഷോക്ക് അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ ഷോക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഒരു അനുഭവമില്ല. ആ അനുഭവത്തിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന വേദനയാണ് എന്ത്. അപ്പൊ ആലോചിക്കുന്ന ഒരു 2 മിനിറ്റ് 1.5 മിനിറ്റ് കാണുന്നു ശരീരത്തിന്റെ സർവത്വം നനഞ്ഞുപോലും നിമിഷം പതിച്ചു വെച്ചതുപോലെ കണ്ണുകൾ പൊട്ടിക്കത്ത് വിളിക്കുന്ന എല്ലാ നനവുകളും പൊട്ടിക്കളിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ായി കളഞ്ഞില്ല എന്റെ ദുരിതയിലും പറഞ്ഞതാണ് ചെറുപ്പം ഭിക്ഷക്കാരനെ പോലെ വീഴുന്നതായിട്ട് ഭിക്ഷയെടുത്ത് ആൾക്കാരെ സാധിക്കുകയും ആൾക്കാരെ ഓട്ടിക്കുകയും പുച്ഛിക്കുകയും കളിയാക്കുകയും എല്ലാം സ്വീകരിച്ച് ക്ഷമയോട് ആ വയസായ പ്രായത്തിൽ അദ്ദേഹം മാത്രമേ
ஒன்று ரெண்டு மூணு அந்த பிரச்சரிப்பிச்சு பிரச்சரிப்பிச்சு இந்த லோகத்து அறநூறு கிருஷ்ண கேட்பார்கள். ஹரே கிருஷ்ண மூவாயிரத்தில் நேரம் செய்யக்கூடிய கேந்திரங்களுக்கு எண்பது பாஷைகளின் பாகவதம் அதேகமில்லாமல் கோவிந்த ஜெய ஜெய கோபாலய ஜெய ஜெய நமன கோவிந்த ஜெய ஜெய கோவிந்த ஜெய ஜெய கோபாலய ஜெய ஜெய கோவிந்த ஜெய ஜெய
அங்கே சச்சிதானந்த குருவராய
ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമോപരി എന്നുള്ളത്. അതുകൊണ്ട് ഭാരതത്തിന് ദശമസ്കന്ധം ഭാരത പുരുഷന്റെ തിരുമുഖമായിട്ടാണ് സങ്കല്പിക്കുന്നത്. രാധാകൃഷ്ണ സ്വരൂപ ഭാരതത്തിനെ ഒരു പുരുഷനായി സങ്കല്പിക്കുമ്പോൾ ദശമസ്കന്ധം എന്താകുന്നു? ആ പുരുഷന്റെ മുഖം. അപ്പൊ കൂടുതൽ മനസ്സിലാക്കാനായി ഇന്ന് ആമൂല പ്രസംഗത്തിന്റെ ശ്രീ ഉദാഹരണം പറഞ്ഞു, സന്തോഷം ശാന്തി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആവശ്യം സന്തോഷം അല്ലേ? ശരീരത്തിലിരുന്ന് കിട്ടുന്നത് സന്തോഷം, മനസ്സിന് കിട്ടുന്നത് ശാന്തി, ആത്മാവിന് കിട്ടുന്നത് ആനന്ദം. മനസ്സിലായോ? സന്തോഷം മൂന്ന് തലത്തിലാണ്. ശരീരത്തിന് കിട്ടുന്നത് മനസ്സിന് കിട്ടുന്നത് ശാന്തി, ആത്മാവിന് കിട്ടുന്നത് ഇങ്ങനെ മൂന്ന് തലത്തിലാണ്. ഇപ്പൊ നല്ല വിശ്വസിക്കുക, നല്ല വിശ്വാസം. അപ്പൊ നമ്മളെ ഒരു സുഹൃത്ത് ഒരു സദ്യ കൊടുക്കുന്നു, നല്ല വിഭവപ്രദമായ പായസം, പല ഭക്ഷണങ്ങളിലൂടെ ഭക്ഷണം എല്ലാം ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നമുക്ക് ഇളവിന് വിശദീക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ടാകും? എന്തുണ്ടാകും? സന്തോഷം. നാല് മണിക്കൂർ കഴിഞ്ഞ് ഈ ഭക്ഷണം ജയിച്ചു പോയാൽ ഈ സന്തോഷം നിലനിൽക്കുമോ? അടുത്ത കല്യാണം വരുമ്പോ ഈ സന്തോഷം എല്ലാവർക്കും. അപ്പോ ഈ ശരീരത്തിൽ കിട്ടുന്ന എല്ലാ സുഖവും ചെറിയ സമയമേയുള്ളൂ. ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞാൽ നാല് മണിക്കൂർ. എല്ലാ തരത്തിലുള്ള ശാരീരികവും ഒരു പരിധിയുണ്ട്, ശാശ്വതമല്ല. രണ്ടാമത്തത് ആദ്യത്തെ സന്തോഷം, രണ്ടാമത്തത് ശാന്തി. ശാന്തി വന്നിട്ട് മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോ നല്ല പ്രയാസമുണ്ട്, വിഷമമുണ്ട്, ദുഃഖമുള്ള സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് തോളിൽ കൈയിട്ടിട്ട് വിശ്വസിക്കേണ്ട, എല്ലാം ശരിയാവും, ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തിനു ലഭിക്കും? എന്തിനു ലഭിക്കും? സന്തോഷം ശരീരത്തിൽ ലഭിക്കുന്നത് അതും അല്പസമയം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ശാന്തി മനസ്സിൽ വരുന്നത് ഒരു പ്രയാസം വരുമ്പോ ഈ ശാന്തി നഷ്ടപ്പെടും. ഇതൊരു താൽക്കാലികമാണ്. പക്ഷേ ആത്മാവിൽ നിന്ന് കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ, അതിന് ഒരു തരത്തിലുള്ള ഒരു നാശവുമില്ല. ആനന്ദാഭൂതി വർദ്ധനം, ഇത് ആത്മീയതയിൽ ഓരോ ചുവടിച്ച് മുന്നോട്ട് പോകുമ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലോകമൊത്തവും തന്റെ 24 വയസ്സിൽ കീഴടക്കിയ ഒരു ചക്രവർത്തിയാണ് അലക്സാണ്ടർ. 24 വയസ്സിൽ അദ്ദേഹം ലോകത്തിനെയും കീഴടക്കി. അദ്ദേഹത്തിന്റെ ലൈഫ് ഒരു ഡിഫറൻ്റ് ആണ്. 11 വയസ്സുള്ളപ്പോ ഒരു 11 വയസ്സ് കുട്ടി അലക്സാണ്ടർ അച്ഛൻ ഒരു കാരണം. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുതിരയാണ്. എല്ലാ പുറത്താകാൻ കുതിരയെ അയച്ചിട്ടിട്ട് നാട്ടുകാരെന്ന് പറയും, ഈ കുതിരയെ അടക്കുന്നതിന് എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ തരാം. ഇത് എല്ലാം കൊല്ലമുള്ള പണിയാണ്. കാരണം കുതിര അറിയാം, കുതിരയെ അറക്കാൻ പറ്റില്ല. ഒരു ദിവസം 11 വയസ്സായ മകൻ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ആ കുതിരയാണ്. അച്ഛൻ പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയുകാലം ഒന്ന് ചിന്താറില്ല. വാശി 11 വയസ്സ് കുട്ടി ആ വളർന്നിരിക്കുന്ന അത്രയും അൺകൺട്രോളബിൾ ടാലി ആ കുതിരയെ എത്രാം വയസ്സിലാക്കി? അച്ഛനെടുത്ത് പറഞ്ഞു, മതി ചാക്കിയെന്നാ? അച്ഛൻ പറഞ്ഞു, നിനക്ക് രാത്രി ഭരിക്കാനെന്ന് പറയുന്നതന്നെ തമാശ കഴിക്കില്ലേ എന്ന് പറഞ്ഞപ്പോ 11 വയസ്സില് അച്ഛനെ കൊണ്ട് മുഴുവൻ രാജ്യം കഴിയും. കാരണം നല്ല 11 വയസ്സിൽ അച്ഛനെ കൊണ്ട് രാജ്യം മുഴുവൻ കീഴ്. മാത്രമല്ല മന്ത്രിമാരെ എടുത്തിട്ട് പറയും, ഈ
அது வரை திருப்பி இதா மெத்தப்பட்டே ஒன்னும் அறையலாம் எல்லாம் கொஞ்சம் 24 வயசு லோகத்திலே முன்னோடி வெளிப்படுத்தியது சிந்து நதியில் கடந்து வந்தோ புருஷோத்தம போற அயாளுடைய எந்த சம்பவத்தினா அலெக்சாண்டர் அப்பாவின் ஒரு யுத்த வெளியிட்டான விஷயம் இப்புருஷோத்தமங்களில் யுத்தம் செய்தப்ப மாத்திரம் மனசு நடத்தி ஒரு மாற்றம் கர்மத்தின் விசாலமாய கைகளில் நீ ஒரு உபகரணம் மாற்றம் நீ நிமிஷம் நான் வைக்கணும் என்னை ஆசை ரஷிக்காக இல்ல நான் ரெட்டப்படணும் என்னை ஆசை கொள்ளாத பற்றிய நீ இஷ்டம் சொன்ன கலகட்டாயிருக்கும் சமயத்தில் பாட்டு பாடி கீழ்படுத்திய போல எங்கிட்ட சந்தோஷம் இவரை புகுத்தாக்கிய போல
எத்தனை வைத்தியம்
දේක ඉන්දීන් වසකර වූ ආත්මීක ඥාන උන්නාය. අප ආත්මා විදාවේ නරක ඥාන උන්නාය කියනවා. ඉන්නේ මොච්චර මහ ජීව මොහොතේ වෙන්නේ ප්‍රශ්නෙකින් කිසි. ඒ කොයි සුත්තරයි සම්පෝෂකෝද කියන්නේ. නාලෝ අපි කිව්වෝ you are fire. නාලෝ අපි ජෝයිදා එන්න බලන්න තමයි කියන්නේ නැතාව. ඉලේ පස්සේ ශිෂ්‍යයෝ ආත්මීය ඥාන වලට අද වේදනෙක වෙන්නේ ඔය පරිදි బలరామ కృష్ణ ఈ పశువు మీద పాడి కావాలి నా పాడి భారతం పైన నిత్య ఉత్సవం ఈ దశమస్కందం కట్టాలి ఆరు బాధలు వారికి తాను అమయాలు చిరిచి 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 వారికి కారణం భగవాన్ని తీసుకున్నమా అది కూడా పోలుకోడు అది అనుభవించిన ఆనందం ఈ కారణం ఇంకా లైఫ్ ఎప్పుడైనా వస్తున్నప్పుడు అమయాలు మనకు ఏదో జరిగితే స్పెషల్ ఇంటికి చోరే నాలుగు వచ్చిన సంతోషం కాలకాలికమా ఆనందాన్ని శాంతి కాలకాలికమైన పశ్చిందాన్ని మనసించబడిన ఆనందం భక్తమార్క అర్థమైన కారణమైన తర్వాత దైవత్తి భక్త మార్పు ఎడపి ఉన్నవారు భూతానత్తిన వయసాయ కాలం భూతానత్తి ఇల్లత్తిన ప్రవేశించారు మలపురం జిల్లా మలపురం జిల్లా పేరు నల్ల ఎప్పుడైతే సమయం మలపురం సమయం పోదా వయసాయ కాలకు ఎలా గురువాయూ ఏకాదశికి ఎలా కూడా నడన్ను అందు గురువాయూ కోరుకు పని ఉండాలి అంటే ఎంపదాంత వయసు ఈ మూడు యోగించుకుని నడన్ను వెళ్ళాలి పిల్లలకి తీర అయ్యాటాయో కావాలి పూజ తప్ప పూజారి గురువాయూ ప్రార్థించిన ఈ ఎండ పసిల్లా శరీరం పదవరించిందిలా ముట్టు వేదనిక తొలగి ఓరపెషగాయి ఇంత దృపాలకులోకి వెళ్ళాలన్న సమయమాయో అది మాత్రమల్ల పూజారి గురువాయి చెల్లుకో ఆవిడ సంస్కృత పండితకారాయ బ్రాహ్మణి వస్తుంది ఆమెకి పూతారం తెలిసిన అంత ఇష్టం పూతారం వాళ్ళే లలితమాయ కృతిగా తెలుసుకుని అవరైనా సంస్కృత పాండిత్యం వలన కృతిగా తెలుసుకుంది అప్పుడు పూతారం తెలిసిన అంత ఇష్టం అప్పుడు పూతారం తర్వాత ఇక్కడ బ్రాహ్మణ మాత్రం పండితం మాత్రం నేనే ఇష్టం ఈ శరీరం సదరించిందిలా పోయా ఆ కృష్ణ విగ్రహం నిర్దిష్టించి వీటికి ఆ క్షేత్రం పూజాతో కృష్ణ విగ్రహానికి నిర్దిష్టించి భగవాన్ భక్తన్మార్కు అదృష్టం అప్ప విష్ణు గురానికి ఈ భక్తమైన సంక్షేమం పలరెత్తు భక్తన్మారా అభినయంతాను అభినయంతాను ఎలా చూడాలి అవతారీ భగవాన్ నేర్పు చదువుకోవాలి భగవాన్ గడుపు నేర్పు చదువుకోవాలి భక్తులు అభినయంతారు భగవాన్ సాయి మహర్షి ఎందుకంటే ఉత్తర అభిమానం ఇప్పుడు భూమిని ఒక ప్రత్యేక కలిసి చెప్తారు ఒక మనసు పచ్చ పులి ఇరగి వెళ్తుంది ആ കുഴിവിന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഒരു ഭക്തന്റെ പ്രതിമ എന്താണ് കുഴി പറഞ്ഞു
കൂടെ കേട്ടത് അയ്യേ
ഇത്ര സീരിയസ് ആയിട്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ എന്താ പറഞ്ഞ ഒരു കുഴിവിന്റെ അടുത്ത് ചോദിച്ചു എന്നാലും കൃഷ്ണൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ നാരദമിയാ ഗ്രാമത്തിൽ ചെല്ലുകയും പരത്തിനെ അന്വേഷിക്കുകയും ആ സമയത്ത് മരത്തിൽ ഒരു പക്ഷപ്പെടുകയാക്കി അതിന്റെ അടുത്തൊന്നും ചോദിക്കാമെന്ന് നാരദമി പോയപ്പോ എവിടെയോ അകലെ പറഞ്ഞിരുന്ന ഒരു കഴിവ് നേരം ആ പുലിനെ വലിയ കാര്യം ചോദിക്കാമെന്നപ്പോ ഇങ്ങനെ പറഞ്ഞു ഗുരുവിനെ കഴിഞ്ഞ കൊണ്ടുപോയല്ലോ തിരിച്ചിട്ട് ഭഗവാൻ എടുത്തുപോയി നടന്നതല്ല പറഞ്ഞു കേൾപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ജനനവും മരണവും ലോകത്തിൽ സ്വാഭാവികളാണ് മരണം എന്ന് പറയുന്നത് ഒരു ജീവന്റെ യാത്രയിൽ ഒരു അധ്യായം മാത്രമാണ് എല്ലാം അവിടെ അവസാനിച്ചിട്ടില്ല ഓരോ ജീവന്റെയും ഒരു യാത്ര ഭൗതിക ലോകത്തിലുള്ള യാത്രയിൽ മരണം വന്ന ഒരു അധ്യായം മാത്രം ജീവിതം ഒരുപാടുണ്ട് ഈ ഒരു കാര്യം അതേ ഗ്രാമത്തിൽ ഇപ്പോ ഒരു പശു ഗ്രാമത്തിന്റെ വീട്ടിൽ പശു കുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ് കിടാരനെ പ്രസവിച്ചിരിക്കുക അവിടെ തന്നെ ചോദിച്ചാൽ മതി ഒരു ഭക്തന്റെ പ്രതിമ എന്താണെന്നുള്ളത് രാവിലെ വർഷം കണക്കുന്ന ഒരുപാട് ശരി പോയ ഗ്രാമത്തിൽ വീട്ടിൽ ഗ്രാമം കഴിച്ചു വലിയ സന്തോഷത്തോടെ പശുവൊക്കെ ഇപ്പൊ ഉണ്ടോ അറിയില്ല അന്നത്തെ വീട്ടിൽ പശു ജനിച്ചാൽ അതിന് രണ്ടാമത്തെ മൂന്നാമത്തെ കൂട്ടത്തിൽ ഒരു പ്രത്യേക പാല് തിരിച്ചു പാല് ഈ പാലിൽ ഒരു സ്ത്രീ ഉണ്ടാക്കി നാട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യും കേരളത്തിൽ അങ്ങനെ സമ്പ്രദായങ്ങളോ പശു ഉണ്ടോ പശുവില്ല നല്ല മലയാളികളുടെ വായനക്കാരല്ല അതെന്ത് പാലും പറയുന്നത് അതെന്തോ ജയിൽ പറയുന്നത് മനസ്സിലായില്ല അത് അത് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും എന്ന ഒരു പ്രത്യേകം പാലിന് ഭയങ്കര സ്വീറ്റ് അത് സ്വീറ്റ് ആക്കിക്കൊണ്ട് കാരണം വീട്ടിൽ ശുദ്ധി ജനിച്ചാൽ ഉണ്ടാകുന്ന അതേ സന്തോഷത്തെ തന്നെ പശു ജനിച്ചാലുണ്ട് ആവണം സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോ നാരദമുനിയെ ഭക്തരെ വിശ്വസിച്ചു അവർ ചോദിക്കാൻ പറ്റിയിരിക്കാം ഒരു ഭക്തന്റെ പതിമ എന്താണ് പശു സന്തോഷത്തോട് എണീറ്റിട്ടില്ല വീണ്ടും എണീറ്റിട്ടില്ല വീണ്ടും എണീറ്റിട്ടില്ല വീണ്ടും ആകെ പ്രശ്നങ്ങളിൽ രാവിലെ വിളിച്ചു ഇതാ പശു ചേർത്തു മൊത്തത്തിൽ ദോഷമാണെന്ന് വിചാരിച്ച് ഭഗവാനിലേക്ക് വന്നു ഭഗവാൻ കഴിക്കുന്ന എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ആന്തരമാണ് സംഭവിക്കുന്നത് ഉള്ളു ചത്തു കോട്ടയത്തിൽ ചേർത്ത് പശുക്കിടാവ് ചത്തു കിട്ടി ഞാൻ എന്ത് ചെയ്യും ഭഗവാൻ ഇപ്പൊ രാജാവിന് രാജകുമാരി ജനിച്ചിട്ട് അവിടെ പ്രധാനപ്പെട്ട ഞാൻ തോന്നില്ല ഞാൻ അവർക്ക് പോയേ വസ്തുവിന്റെ ആജ്ഞയാണെന്ന് ഭഗവാൻ നിർബന്ധിച്ച മഹർഷി മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് രാജ്യത്തിന് ചെന്നപ്പോ എല്ലാ മാവിയ തോരണങ്ങളും പൂക്കളും കൊണ്ട് രാജ്യമൊട്ടാകെ അലങ്കരിച്ചിരിക്കുക സ്ത്രീകളെല്ലാം പാട്ടുപാടുന്നു ബ്രാഹ്മണൻ വസ്ത്രം ചെയ്യുന്നു രാജാവ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു രാജ്യമായിരിക്കും പതിക്കെ കൊട്ടാരം കഴിഞ്ഞ് പോയത് സ്ത്രീകളെല്ലാം തപ്പോഴും രാജ്യം തപ്പോൾ എല്ലാവർക്കും തപ്പോൾ അകത്ത് കടന്ന് കടന്ന് കുട്ടിയെ കിടത്തി വെച്ചിരുന്ന സ്ഥലത്തുപോയി നാരദമുനി ദേവിക്ക് സംഭവിച്ചു നാരദമുനി കട്ട നിമിഷത്തിൽ ആ കുട്ടി എണീറ്റിരുന്ന് പറഞ്ഞു നല്ല ഒരു ഭക്തന്റെ മധ്യമ എന്താണെന്ന് അറിയണല്ലേ നാരദമുനി വിഷയം അദ്ദേഹത്തിന് പറഞ്ഞപ്പോ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ ഒരു കുട്ടി പറഞ്ഞു അങ്ങനെ കട്ട നിമിഷം എന്റെ കൂടാടുപോയി ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതായി അതേ ദിവസം എനിക്ക് പശുക്കിടാവിന്റെ ജന്മം കിട്ടി വീണ്ടും ഒരിക്കലും കൂടെ കണ്ടപ്പോ നീലമെന്ന പാപവും ഇല്ലാതായി ജന്മത്തിലെ വളരെ വേറായ ദുർലഭമായ മനുഷ്യ ജന്മം എനിക്ക് കിട്ടി ഇതിനേക്കാൾ ഭക്തന്റെ പ്രതിക എന്ത് പറയാനാണ് കണ്ണെല്ലാം മറന്നു പോയി ദൈവത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പാപത്തിനെ ഇല്ലാതാക്കുന്നു ഈ പറഞ്ഞ ആനന്ദം മനസ്സിൽ നിറഞ്ഞെടുക്കാനുള്ള കാരണമാവുകയും ചെയ്തു വളരെ വേദനാജനകമായ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ வச்சாங்க பாருங்கிறது நீ ஒரு தர்மம். இது குறைஞ்சு 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 வரைக்கும் ஒவ்வொருவர்கள் அவரை சுவாசத்தின் வீட்டில் காலங்களையெல்லாம் பெற்றுக் கொள்ளும் ஒரு அவஸ்தையாக இருந்தார். அதுக்கான பாதக தர்மங்கள் எத்தனை அத்தியாவசியம் வளரே பிரதானப்பட்ட பாதங்களை பின்பற்றியது. குஜேந்த பாதம் தசமஸ்கந்தத்தினுடைய அங்கியத்துக்கு வளரே அத்தியாவசிய ஒரு குணபாதமாக நமக்கு எல்லாரும் ஜெயிச்சுக்கோ சயின்டிபிக் கூட எல்லாருக்கும் வரலாம். நம்மளை ஜெயிச்சுக்கோ நமக்கு ஒரு கிரகங்களை செய்யலாம் இல்லையே.
வளரோன்யம் ஹயம் கொண்டு அழுத்த ஒரு ரத்தம் உண்டாயிருக்கு.
ఎగిరపోయాడు కాదు కై ఎగిరపోయాలి, కాటి పూకలు చేయించాలిపోయాలి, భయాలు చేయించాలిపోయాలి, ఎగిరపోయాలి. కృష్ణ సుధాము ఒలిచే ഇതെല്ലാ കൃഷ്ണനിലൂടെ ഒരുമിച്ച് നമ്മൾ യമുനയിൽ കുളിച്ചതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും കാട്ടിൽ ഒരു കറുത്തി ഒരു കപ്പലിക്കകത്ത് കിടന്നതെല്ലാം ഓർത്ത് 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 സുതാമ നടന്ന് നടന്ന് എവിടെയെത്തിയപ്പോ മണിമന്ദിരങ്ങളും മനോഹരമായ ആഡംബരമായ കൊട്ടാരങ്ങളും എല്ലാം കൊണ്ടുള്ളത് നരേന്ദ്രം കൊണ്ടുള്ളത് പട്ടു വസ്ത്രം ഇതെല്ലാം എന്റെ അമ്പരന്ന് പോയി കാത്തുക. കാവൽക്കാരന്മാരെന്ന് ചോദിച്ചു ഇവിടെ കൃഷ്ണന്റെ ഇല്ലമില്ല അവർ കാണിക്കുന്നു ഈ തെരുവിൽ തന്നെ അവസാനം പോയാൽ കാണുന്ന വലിയ കൊട്ടാരമാണ് സുതാമി തന്നെ ചോദിച്ച എഴുതി പോലുമായി അന്ന് നോക്കിപ്പോയി ശുഭപ്രഹ്നോളം ഭക്ഷണമേ കാണാത്തവർ നരിച്ചില്ല കാവൽക്കാരന്മാർ പറഞ്ഞു അകത്തേക്ക് വിട്ടില്ല ആരെയാണ് കൃഷ്ണനെ കാണണം ബാല്യകാലം തീർക്കാനും സുതാമെല്ലാം പേരെടുക്കുക. കാവൽക്കാരന്മാരെ അകത്തി ചെന്നു ഭഗവാൻ രുക്മിണിയോട് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുക ദേഹത്ത് വസ്ത്രം പോലും ഇല്ല അദ്ദേഹം പൈതൃകാലുകൊണ്ട് അന്ധവസ്ത്രം പോലും ധരിക്കാതെ കൃഷ്ണൻ രുക്മിണിയോട് ഇന്ന് കളിക്കുകയാണ്. മറ്റു കോണികൾ ദാസിമാരും ദാസന്മാരും എല്ലാം കൃഷിച്ചു. ഉടനെ ആ കാവൽക്കാരൻ വന്ന് പറഞ്ഞു അഖിലാണ്ടോടി ബ്രഹ്മാണ്ടനായക ശ്രീകൃഷ്ണ അങ്ങേ കാരണം സുതാമായ ഒരു ദരിദ്ര രാമനെ വന്നിട്ട് ഈ വാക്ക് കേട്ട മനുഷ്യൻ ഭഗവാൻ ഇരിക്കുന്ന രക്തസിംഹാസത്തിലിരുന്ന് എണീറ്റ് കിരീടം ധരിച്ചില്ല അന്ധവസ്ത്രം ധരിച്ചില്ല നേരെ ഒരുമിച്ചു പോലുമില്ല രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുതാമ എന്നെ കാരണം എന്താ ഇത്ര വൈകിട്ട് നിലവിളിച്ചു പത്തിമാരെല്ലാം സുതാമയെ കേട്ടിട്ട് കണ്ടിട്ടില്ല അവരും പുറകെ പോരാൻ തുടങ്ങി ജോലിക്കാരും നാട്ടും നാട്ടിലും എല്ലാം കൊട്ടാരെ അവാടം നോക്കി ഓടുന്നു സുതാമ നോക്കിയപ്പോ എല്ലാവരും അദ്ദേഹത്തിനെയും കണ്ടുപിടിച്ചു. ഭഗവാൻ വന്നു സുതാമിയുടെ കൈകൾ പിടിച്ചു മാറോട് ചേർത്ത് അടച്ചു സുതാമ നീ എന്നെ മറന്നുപോയെ ഇത്ര ദുഃഖമെടുത്തോ നിനക്ക് എന്നെ വന്ന് കാണാൻ നീ ഓർക്കുന്നു മറ്റു നാട്ടിൽ നിന്ന് ഒരുമിച്ച് കഴിച്ചതും മഴയായിട്ട് ഒരുമിച്ച് ഒതുക്കിയതും ഞാൻ എപ്പോഴും പറയാറില്ലേ ഇതാണ് സുതാമ ഇതാണ് എന്റെ സുതാമ എന്നെ വിളിച്ചോട്ട് പോയി തന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി ഒരു തുറന്ന താപാളത്തിൽ സുതാമയുടെ കാലം പിടിച്ച് കഴുകി സുതാമ പ്രതീക്ഷിക്കാത്ത നേരം രണ്ട് പാതകളെടുത്ത് കൃഷ്ണഭഗവാൻ ആളുകൾ വർഷമായി നിന്നെ മറന്നിട്ട് സുതാമ ഒരു അക്ഷരം പറയാൻ പറ്റില്ല കരഞ്ഞ് കരഞ്ഞിരിക്കുക സുതാമ വിചാരിച്ചു ഞാൻ മറന്നിട്ടുണ്ടാവുന്ന കാലത്തിപ്പോ ഓരോ കാര്യവും ഓർത്തു വെച്ചിരിക്കാണല്ലോ വന്ന ക്ഷീണം സുതാമ ഉറങ്ങിപ്പോയി. രാത്രി ഉറക്കത്തിൽ സുതാമ വെട്ടി ഉറങ്ങപ്പോ ഭഗവാൻ പാദത്തിൽ കഴിച്ചിൽ അമർത്തിക്കൊടുക്കുക. സുതാമ വിചാരിച്ചു ഇനി ഒരു ക്ഷണം ഞാൻ ഇളവിട്ടില്ല ഈ ഒരു ദിവസം ഞാൻ ഇളവിട്ടില്ല ഒരാക്കി തന്നെ ഇറങ്ങി പോവാൻ തീരുമാനിച്ചു. കൃഷ്ണഭഗവാൻ ചോദിച്ചു സുതാമ ഇത്ര ദൂരം വന്നു എനിക്ക് എന്താ കൊണ്ടു വന്നു അപ്പോഴാ സുതാമ ഓർക്കുന്നത് അരെ കരയിൽ അണിക്കുകയും കൊട്ടാരവും പണ മണിമന്ദിരങ്ങളും സ്വർണവും പണവും ഐശ്വര്യസമ്പന്നനായി കഴിയുന്ന കൃഷ്ണൻ ഈ അവീപൊടി എങ്ങനെ കൊടുക്കും സുതാമ പറഞ്ഞു ഒന്നും കൊണ്ടുവന്നില്ല കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ തിരിച്ചോട്ട് പറഞ്ഞു അതേ കാലം സുതാമ ഇപ്പോഴും പറയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ആ അവൽപൊടി എടുത്ത് അതിൽ ഒരു പിടി വാരി കഴിച്ചു രണ്ടാമത്തെ പിടി കഴിക്കാൻ പറഞ്ഞ വൃത്തിയിലേക്ക് അറിഞ്ഞിട്ട് പറഞ്ഞു നദി പറഞ്ഞു പിടി കഴിച്ചു ഇതും കൂടെ കഴിക്കാൻ നീ വിളിച്ച് കാവിലി കൊടുക്കുന്നു. അപ്പൊ ഒന്നും കിട്ടില്ല സുതാമയ്ക്ക് രോമാചമുണ്ടായി കണ്ണീരുവെന്ന് സുതാമ സന്തോഷത്തോട് തിരിച്ചിട്ടു എല്ലാം വിഷൻ മറന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒന്നുമേ പറയാൻ നടന്നില്ല എന്നെ സ്വീകരിച്ചു എന്റെ പാദങ്ങൾ അർപ്പിച്ചു പാദം കഴിച്ച് അദ്ദേഹം മാറിയെടുത്തു വെച്ചല്ലോ ഞാൻ ആരാ ഭാവിയാണ് അപ്പോഴാ മനോഹരമായ ശോഭം മാറുമെന്ന് പറയും. ബ്രഹ്മബന്ധു താഴ്ന്ന രാമൻ ദരിദ്ര ഭാവി കൃഷ്ണനായ ശ്രീനിക്കേത ലക്ഷ്മിപതി എന്നിട്ട് നിന്നെ സ്വീകരിക്കലോ എന്ന് പാടി പാടി കരഞ്ഞ് കരഞ്ഞ കൃഷ്ണൻ സുതാമ തിരിച്ച് രാമത്തിൽ വന്നു നോക്കിയപ്പോ അദ്ദേഹം വീടുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട് കാണാനില്ല കുറെ കുട്ടികൾ പട്ടുവസ്ത്രവും ധരിച്ച് സ്ത്രീകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരാളെ സമീപിച്ച് ചോദിച്ചു വിജയൻ സുതാമ ഇവരൊരു ചരിത്ര ബ്രാഹ്മണൻ വിജയത്തിന്റെ ഇല്ല ഉണ്ടായിട്ടുള്ള വസ്തു. അവര് പറഞ്ഞു പ്രഭോ ഞങ്ങളെ മനസ്സിലായില്ലേ, ചെറുപ്പക്കാർ അപ്പോഴാണ് മനസ്സിലായത്. അടുത്ത ശ്ലോകം വിജയമായി ഇസ്ലാമായി കൃഷ്ണ ഈ ഐശ്വര്യം കാരണം നിങ്ങൾ ദുർഭാഗത്തെ ഞാൻ മറക്കുകയും ഈ ഐശ്വര്യം കേട്ടാ. അപ്പോ സുതാ ശരാ തിരിച്ച ആവശ്യം തന്നപ്പോ ഇതേ 27 നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി അനുഗ്രഹിക്കാതെ ദൈവത്തിന് തരാറുള്ള തരാറായപ്പോ അതെല്ലാം പരീക്ഷിക്കാതെ കർമ്മത്തിന്റെ പരീക്ഷണമാണ്. നമ്മൾ ദൈവത്തിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതേ നവഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും നമ്മളെ അനുഗ്രഹിക്കാതെ അർജുനൻ വന്ന് പാപത്തിലിരുന്നു. ദുര്യോധനൻ എവിടെയിരുന്നു? തലയിരുന്നു. അർജുനൻ സാധിച്ചു. രണ്ടുപേരും ഇരുന്നു ഉറപ്പാക്കിയതിനു ശേഷം കൃഷ്ണൻ കണ്ടു വന്നു അർജുനനെ. അർജുന നീ എപ്പൊ വന്നു? ദുര്യോധന പറഞ്ഞ അർജുനെ വന്നു. ഓ ദുര്യോധന നീയോണ്ടോ? നീ എപ്പൊ വന്നു? ഞാൻ അർജുനൻ വരുന്നതിന് മുമ്പേ വന്നു. ശരി, എന്താണ് കാര്യം? അർജുനൻ പറഞ്ഞു, കൃഷ്ണ പ്രപഞ്ചത്തിലുള്ള സമസ്ത രാജാക്കന്മാരും ഈ വശത്താണെന്ന് പറഞ്ഞു. അന്ന് മാത്രം പറഞ്ഞു. ശരി, രണ്ടുപേരും സമ്മതയിൽ ഒരുമിച്ചു. എന്നാൽ ഞാൻ ഗുരു അർജുനനെ ആദ്യം അതുകൊണ്ട് അർജുന പറഞ്ഞു, അത് വെച്ചു ഞാനാണ് മറിച്ച് വന്നത്. കണ്ടത് അർജുനനെയാണ്, കാണുന്നതായ ഞാൻ. ശരി 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 ഗുരുവന, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് വന്നു, അതുകൊണ്ട് ഞാൻ എന്നെ അടുത്തായിട്ട് ഇവയിലില്ല. ഒരു സൈഡിൽ ഞാൻ, ഇനിയൊരു സൈഡിൽ ഇതുവരെ ഭൂമിയിൽ പോലും കാണാത്ത യജു സൈന്യം. യജു സൈന്യം ഇതുവരെ യുദ്ധത്തിൽ തോറ്റിട്ടേയില്ല. യജു സൈന്യം ഒരു വശത്തിൽ ആയുധം എടുക്കാത്ത ഞാൻ ജയിച്ചു. ദുര്യോധനൻ പറഞ്ഞാൽ എന്തിനാണ്? അപ്പൊ കൃഷ്ണൻ ചോദിക്കുന്നത് അത് കഴിയുന്നത് ഇത് വളരെ വിധിപൂർവ്വം ദുര്യോധനക്ക് തിരക്കുന്നു. അർജുന മനസ്സിൽ വിചാരിച്ചു, ദുര്യോധനൻ എന്നൊന്നും പോലെ മണ്ഡലായിരിക്കട്ടെ. തിരിച്ച് സന്തോഷത്തോടെ ദുര്യോധനത്തിന്റെ ശക്തി കയറി പറഞ്ഞു, എനിക്ക് പുഴുക്കി അനുഭവിക്കാൻ കിട്ടി. ശക്തി ചോദ്യം എനിക്ക് അതറിയില്ല. കൃഷ്ണനെ അറിയാം, കൃഷ്ണനെ പറ്റിയില്ല, പാട്ടറിയില്ല. എന്താ അതിശയം എന്ന് വെച്ചാൽ, കൃഷ്ണൻ സ്വന്തം യജു സൈന്യത്തെയാണ് ഓപ്പോസിറ്റിൽ കൊടുത്തത്. ആ യജു സൈന്യത്തിന് ഭഗവാന്റെ ബദറിനുള്ള വൃഷ്ടിവംശം സ്വന്തം ചുവരയും വ്യക്തമാണ് ഓപ്പോസിറ്റിൽ നിന്നത്. മനസ്സിലായോ? ആ യജു സൈന്യം കൃഷ്ണന്റെ സ്വന്തം ബന്ധുക്കളാണ്. അർജുനൻ പറയും, അവൻ വൃഷ്ടിയാണ്, അവൻ ഇങ്ങനെ സ്വന്തം ജനങ്ങളെയാണ് ഭഗവാൻ ആ ജനങ്ങളിൽ നിന്ന് പോകുന്നത്. അർജുനനെ ഒരു ഭക്തന് വേണ്ടി യജു സൈന്യത്തിൽ മഹാഭാരതത്തിൽ യാത്ര പറയുന്നു. ത്യാഗമുണ്ടോ? അർജുനൻ ചെയ്ത ത്യാഗം ത്യാഗമല്ല, ഭീഷ്മപിതാവ് ചെയ്ത ത്യാഗം ത്യാഗമല്ല, കൃഷ്ണൻ സ്വയം ചെയ്ത ത്യാഗമാണ് വലിയ ത്യാഗം. ഈ രണ്ട് ബാച്ചിൽ രാമായണ യുദ്ധമായാലും മഹാഭാരത യുദ്ധമായാലും ഭഗവാൻ ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന ചെയ്ത ത്യാഗങ്ങളാണ്, വ്യത്യസ്തമായ ത്യാഗം. അടുത്തെ വലിയ രാമായണം പിന്നെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു വായിക്കുന്നതിന് കുറച്ച് സമയം വലിയൊരു ആത്മാവിൽ മരണമില്ലെന്നും അത് ജനനമരണ ചക്രത്തിലാണെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ആത്മാവ് ഉണ്ടായത് എങ്ങനെ? ആത്മാവ് ദൈവത്തിന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂതസദാതരം, കൃഷ്ണന്റെ അംശമാണ്. നമ്മളെല്ലാ പരമാത്മാവോടൊപ്പം വൈകുന്നലോകത്തിലും ഗോലോകത്തിലും ബ്രഹ്മത്തിലും ഇങ്ങനെ ആധ്യാത്മിക തലത്തിലായിരുന്നു. അപ്പൊ ഒരു ദിവസം നമ്മൾ സർവേശ്വരനെടുത്ത് പറഞ്ഞു, ഞാൻ ഒന്ന് ഭൂമി പോയി വൈകുന്നേരത്തിന് മുന്നേ വരാമേ. അപ്പൊ ദൈവം വന്ന് പെട്ടെന്ന് വരണേ പോയി ഉണ്ടാവാം. വന്നു ഓടാറാണ് പോയി ജന്മങ്ങളായിട്ട് തിരിച്ചു പോയി. ഇപ്പൊ ആരെങ്കിലും തിരിച്ചു വേണം പറഞ്ഞാൽ പിന്നെ ദൈവം നല്ല കാര്യം വിശ്വസിക്കുമോ എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചു. ഒരു ദിവസം അവരവരെ സ്വതന്ത്രമായ നിശ്ചകളെ പ്രീതിപ്പെടുത്താൻ ഭൂമിയിൽ വന്നു, പിന്നെ തിരിച്ചു പോയിട്ടേ. അത് പോകാനുള്ള മാർഗമാണ് നാമജപം. സോ ഇന്ന് നമ്മൾ പരിഹസാക്കാം. വീണ്ടും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കാം. ഇത് തീർന്നാലും നിങ്ങൾക്ക് ദിനം തുടരണം. മാത്രമല്ല, ഇവിടെ നേരത്തെ പ്രഭു പറഞ്ഞതുപോലെ അനേകം പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ ഈ കുറെ ദിവസം നമുക്കൊന്നും ഓർമ്മയിലെങ്കിൽ ആ പല പല തന്നെ മറന്ന് ഈ ഏഴ് ദിവസം നമ്മൾ ഈ തലത്തിൽ ശരിക്കും വളരില്ല. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയം ഉണ്ടാകും, ആഴ്ചകൾ രണ്ടാഴ്ചകൾ എങ്ങനെയെങ്കിലും നമ്മൾ ഈ പ്രസംഗങ്ങളിൽ കൂടിയാണ് കൂടുതൽ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുകയും നമ്മൾ ആധ്യാത്മികമായി ഉയരുകയും ചെയ്യും. എന്താണ് രണ്ട് കാര്യം?
നമ്മളെല്ലാം പുറത്തു പോയ കണ്ടത് ഗൃഹം സ്വപ്നത്തോടെ ജീവിച്ചു 108 പ്രാവശ്യം വയനാട് നാമജപം ചെയ്യുക. സെക്കൻഡ് എത്ര പേര് ട്രൈ ചെയ്യുന്നു? ശരി, 7 ദിവസം ക്ഷമയോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങളുണ്ടായിരിക്കും, അതെല്ലാം മാറ്റിവെച്ച് ക്ഷമയോട് നിങ്ങൾ ഇരുന്നതും കേട്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ പങ്കുവെച്ചതും ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആത്മാവിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ പദ്ധതി അതിന്റെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു അവസരം നൽകി. ഏകദേശം അവര് ഒരു മാസം 2 മാസമായിട്ട് അവരിന്റെ പുറകെ നടന്ന കാര്യങ്ങൾ നിങ്ങളെയൊക്കെ വിളിച്ചു വിളിച്ച് നിർബന്ധിച്ചിട്ടുണ്ടാവും, നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അവസരങ്ങൾക്കും ഇപ്പോൾ പറയേണ്ട ഭാരവാഹികൾക്കും ഞാൻ കൃതജ്ഞത.